കൃപ പ്രാപിച്ചൊരുവന് മാത്രമേ ദൈവസമാധാനം ലഭ്യമാകുകയുള്ളൂ. കൃപ രക്ഷയെ കാണിക്കുന്നു, സമാധാനം അതിന്റെ ഫലത്തെ കാണിക്കുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ വചന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആശയില്ലാത്തവർക്ക് പ്രത്യാശയും തകർന്ന ജീവിതങ്ങൾക്ക് പുതുജീവനും പുതുവഴിയും ദൈവവചനത്തിൽ ലഭ്യമാണ്. ലോകം അസ്ഥിരതയിലേക്കും അസമാധാനത്തിലേക്കും ജനങ്ങളെ നയിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള നിത്യരക്ഷയിലേക്കുള്ള വാതായനങ്ങളെ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്നും ഈ വചനം പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇവിടുത്തെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഒരു ദൈവവൈതലിനെ തളരാതെ നിർത്തുന്നത് ഒരു വലിയ പ്രത്യാശയാണ്. ഈ ചെറിയ ആയുസ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. ഒന്ന് ഒതുക്കുമ്പോൾ മറ്റൊന്ന്. എങ്ങും ഒരു എത്തും പിടിയും കിട്ടാത്തതുപോലെയാണ് കാര്യങ്ങൾ പലപ്പോഴും. എന്നാൽ ഒരു ദൈവവൈതലിന് ഒരു മഹത്തായ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല, നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വലിയ സത്യമാകുന്നു വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ വിവരിക്കുന്നത്. നാം ഈ ലേഖനങ്ങളുടെ മുഖവരയും ആദ്യത്തെ അധ്യായത്തിൽ ഒരു വാക്യവും ചിന്തിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ലേഖനത്തിൽ ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ചും സഭ അവനെ എതിരേൽക്കുവാൻ കൂടുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ലേഖനത്തിൽ ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം കണ്ടത് പൗലോസും സിൽവനാസും തിമത്യോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നത്രേ. ഇത് നാം ചിന്തിക്കുകയുണ്ടായല്ലോ. പൗലോസ് സിൽവനാസിനെയും തിമത്യോസിനെയും തന്നോട് കൂട്ടുന്നു. എത്ര മഹത്തായ ഒരു മാതൃക എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. പിന്നീട് പറയുകയാണ്, പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. ഫിലിപ്പിയിലെ സഭയിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായൊരു ജീവിത രീതിയും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നിരിക്കാം തെസലോനിക്കർക്കുണ്ടായിരുന്നത്. എന്നാൽ ഫിലിപ്പിയിലെ സഭയെപ്പോലെ തന്നെ ഈ സഭയും പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലും ഉള്ളതായിരുന്നു. പൗലോസിന്റെ മറ്റുള്ള ലേഖനങ്ങളിൽ നാം അത് വായിക്കുന്നില്ല. കാരണം പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം ഇതാണല്ലോ. അവനത് ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ. അത് മതിയല്ലോ. അവൻ അതേ കാര്യം വീണ്ടും പറയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചോദിച്ചത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഏതൊരു വിശ്വാസിയും പിതാവായ ദൈവത്തിലും കൂടിയാകുന്നു. ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനം കൂടിയാകുന്നു അത്. ഈ ലോകത്തിലെ ഏതൊരു സുരക്ഷിതത്വത്തെക്കാളും ഏറെ സുരക്ഷിതത്വം. നോക്കണേ, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന്. ഇത് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും അവൻ ഉപയോഗിച്ച മുഖവരയാണ്. കൃപ ആദ്യം വരുന്നു, അതിനുശേഷം ദൈവത്തിന്റെ സമാധാനമുണ്ടാകുന്നു. കൃപയും സമാധാനവും രണ്ടും പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമാണ് വരുന്നത്. കൃപ പ്രാപിച്ചൊരുവന് മാത്രമേ ദൈവസമാധാനം ലഭ്യമാകുകയുള്ളൂ. കൃപ രക്ഷയെ കാണിക്കുന്നു, സമാധാനം അതിന്റെ ഫലത്തെ കാണിക്കുന്നു. ഇനിയും രണ്ടാം വാക്യം നോക്കിക്കാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സാധാരണ വായിക്കാറുള്ള തർജ്ജിമയിൽ 3 വാക്യങ്ങൾ കഴിഞ്ഞാണ് ഒരു നിർത്തുള്ളത്. എന്നാൽ ഓരോ വാക്യവും പ്രത്യേകം വായിക്കുന്നതാണ് അർത്ഥം മനസ്സിലാക്കുവാൻ കൂടുതൽ സഹായകരം ആകുന്നത്. പൗലോസ് താൻ സ്ഥാപിച്ച എല്ലാ സഭകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. പൗലോസിന്റെ പ്രാർത്ഥനാ ലിസ്റ്റ് വളരെ ഉന്നതമായ, വളരെ വലിയ ഒന്നായിരുന്നു. ആ ലിസ്റ്റിൽ പൗലോസ് ഉൾപ്പെടുത്തിയിരുന്നത് ആരൊക്കെയായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത് രസകരമായൊരു പഠനം തന്നെയായിരിക്കും. പൗലോസ് എത്ര വ്യക്തികളെ ഓർത്തും സഭകളെ ഓർത്തും കൂട്ടങ്ങളെ ഓർത്തും പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുന്നത് നമ്മെ ആശ്ചര്യഭരിതരാക്കും. ഇവിടെ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക കാര്യങ്ങൾ ഓർത്ത് പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സഭ ഒരു മാതൃകയുള്ള സഭയായിരുന്നു എന്നുള്ളതത്രേ. മറ്റുള്ള സഭകൾക്ക് അനുകരിക്കുവാൻ കൊള്ളാകുന്ന ഒരു സഭ. തിരുവചനത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് അടുത്തത്. പൗലോസിന്റെ എഴുത്തുകളിൽ കാണുന്ന ഒരു പ്രത്യേക വിധമാകുന്നു ഇത്. അവൻ മൂന്ന് കാര്യങ്ങൾ ഊന്നിപ്പറയുന്നു: നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല ഒന്നാമത്തെ കാര്യം, രണ്ട് സ്നേഹപ്രയത്നം, മൂന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത ഇടവിടാതെ ഓർത്ത്. ഇത് വളരെയേറെ അർത്ഥവ്യാപ്തിയുള്ളതും തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വാക്യങ്ങളിൽ ഒന്നത്രേ. മൂന്ന് ക്രിസ്തീയ കൃപകളെ പൗലോസ് ഇവിടെ ചേർത്ത് സംസാരിക്കുന്നു: വിശ്വാസം, സ്നേഹം, പ്രത്യാശ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ അവനത് ചെയ്തതായിരുന്നു. 1 കൊരിന്ത്യർ 13:13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രപഞ്ചം ഒരു ത്രിത്വമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? താങ്കളും ഞാനും ജീവിക്കുന്നത് ഒരു ഭൗതിക പ്രപഞ്ചത്തിലാണ്. അത് സമയം, സ്ഥലം, പദാർത്ഥം എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. സമയത്തെ മൂന്നായി തിരിക്കുന്നു: ഭൂതം, വർത്തമാനം, ഭാവി. സ്ഥലത്തെ മൂന്നായി തിരിക്കുന്നു: നീളം, വീതി, ഉയരം. താങ്കളും ഞാനും ജീവിക്കുന്ന ഈ പ്രപഞ്ചം ത്രിത്വത്തിന്റെ ഒരു അടയാളം വഹിക്കുന്നു. ദൈവവചനവും അതുതന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. മനുഷ്യനെ ത്രിത്വമായിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. 5:23 നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യനൊരു ത്രിത്വമാകുന്നു എന്നാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. ഈ മൂന്ന് എന്നുള്ള സംഖ്യയുടെ പ്രാധാന്യം കാണിക്കുന്ന അനേകം ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദാമിന്റെ മൂന്ന് പുത്രന്മാരുടെ പേരുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന്. ആദാമിനും ഹവ്വായ്ക്കും മൂന്നിലധികം പുത്രന്മാരുണ്ടായിരുന്നു എന്നത് തീർച്ചയാണ്. അവർക്ക് 100 അതിലധികമോ മക്കൾ ഉണ്ടായിരുന്നിരിക്കാം. അവരാണല്ലോ മനുഷ്യവർഗം ആരംഭിച്ചത്. എന്നാൽ മൂന്ന് പുത്രന്മാരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: കായീൻ, ഹാബേൽ, ശേത്ത്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് പൗലോസ് ക്രിസ്തീയ ജീവിതത്തിലെ മൂന്ന് കൃപകളെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ ഭൂതകാലം വിശ്വാസത്തിന്റെ പ്രവർത്തനമാകുന്നു. വർത്തമാനകാലം സ്നേഹത്തിന്റെ ഒരു പ്രയത്നമാകുന്നു. ഭാവി പ്രത്യാശയുടെ സ്ഥിരതയാകുന്നു. അതത്രേ ഒരു വിശ്വാസിയുടെ ആത്മകഥ, ക്രിസ്തീയ ജീവിതത്തിന്റെ സ്ഥിരമായ നിത്യമായ അവസ്ഥ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ അമൂർത്തനാമങ്ങളാണ്. അവ അങ്ങ് ഉയരത്തിലാണെന്ന് തോന്നും, എന്നാൽ നാം ഇങ്ങ് താഴെയാകുന്നു. കാലാന്തരത്തിൽ നിന്നും സിദ്ധാന്തത്തിൽ നിന്നും നമുക്കവയെ എങ്ങനെ താഴെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കിട്ടും? നമുക്കവയെ എങ്ങനെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാക്കാം? ഈ വാക്കുകളെ നമുക്കെങ്ങനെ ഇന്ദ്രിയഗോചരമാക്കാം? അത് ശൂന്യാകാശത്തിൽ അങ്ങനെ നിന്നതുകൊണ്ട് നമുക്കെന്താ വിശേഷം? അവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണം. ഇന്ന് അനേകർക്കും ഈ വാക്കുകൾ ഉരുവിടുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. പൗലോസ് ഈ മൂന്ന് പദങ്ങൾ എവിടെ നിന്നോ എടുത്ത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. അവൻ അവയ്ക്ക് മാംസം പിടിപ്പിക്കുന്നു. അവയെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതെന്തോ ആക്കുന്നു. അവൻ അതിവിടെ ചെയ്തിരിക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിക്കൂ: വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഈ മൂന്ന് പടികൾ പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ എടുത്തു പറയുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പ്രവർത്തനം അതാണ് ഇവിടെ പറയുന്നത്. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതാണ് സ്നേഹപ്രയത്നം. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നതാണ് വിശ്വാസത്തിന്റെ സ്ഥിരത. വിശ്വാസത്തിന്റെ വേല എന്നത് വിചിത്രമായൊരു പ്രയോഗം തന്നെയാണ്. കാരണം എഫേസ് ലേഖനം 2 8 മുതൽ ഉള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 8-9 വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എന്നിട്ടും ഇവിടെ അതിനെ വിശ്വാസത്തിന്റെ വേല എന്നാണ് വിളിച്ചിരിക്കുന്നത്. താനും യാക്കോബും തമ്മിൽ യാതൊരു വിധത്തിലും എതിരഭിപ്രായമില്ല എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. യാക്കോബ് എഴുതിയത് യാക്കോബിന്റെ ലേഖനം 2:18 വാക്യത്തിൽ, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അതത്ര വിശ്വാസത്തിന്റെ വേല. വിശ്വാസം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വിധമാകുന്നു നാം ഇവിടെ കാണുന്നത്. ചില ആളുകൾ പറയുന്നത് പോലെ യാക്കോബിന്റെ എഴുത്തുകളും പൗലോസിന്റെ എഴുത്തുകളും തമ്മിൽ ഒരു വിധത്തിലും വിപരീതമല്ല. കാരണം അവർ രണ്ടുപേരും ഒരേ വിഷയത്തെക്കുറിച്ചാണ് എഴുതുന്നത്. വിശ്വാസം എന്നത് ദൈവവചനത്തോടുള്ള ആത്മാവിന്റെ പ്രതികരണമാകുന്നു. ഒരു വ്യക്തി ദൈവവചനത്തോട് പ്രതികരിക്കുമ്പോൾ അവൻ വിശ്വാസത്താൽ നടക്കുവാൻ ആരംഭിക്കും. 2 Cor 5:7 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് എന്നത്രേ. കർത്താവായ യേശുക്രിസ്തുവും ഇതേ കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6:28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് വരാമെന്ന് അവൻ പറഞ്ഞില്ല. എന്നാൽ താങ്കൾ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് വരണം എന്നത്രേ അവൻ പറയുന്നത്. നോക്കണേ, അങ്ങനെ ജീവനുള്ള ഒരു വിശ്വാസം അതിനെ വെളിപ്പെടുത്തും. അത് ജീവനുള്ള ഒരു വ്യക്തിയിലാണല്ലോ വെളിപ്പെടുത്തുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഇതിനുള്ള നല്ലൊരു ഉദാഹരണം ലൂക്കോസിന്റെ സുവിശേഷം 5:4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന്. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അത് വാസ്തവം പറയുന്നതാണല്ലേ, സത്യം തുറന്നു പറയുന്നു. ഞങ്ങൾ രാത്രി മുഴുവനും വല വീശി, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഈ കടൽ നല്ലതുപോലെ അറിയാം, വീണ്ടും പോയി വീശുന്നതിൽ യാതൊരർത്ഥവും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ശിമോൻ പത്രോസ് എന്താണ് ചേർത്ത് പറഞ്ഞതെന്നൊന്നും ശ്രദ്ധിക്കുക. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവൻ പറയുന്നത് താൻ വീണ്ടും പോയി വല വീശാമെന്ന്. പ്രിയ സുഹൃത്തെ, അതത്ര വിശ്വാസത്തിന്റെ വേല. വിശ്വാസികളായ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, വിശ്വാസത്തിന്റെ വേല എന്നാൽ ദൈവവചനത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്താണ് ദൈവത്തിന്റെ വേല? അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:29 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ദൈവവചനം പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ലോകത്തിന് വെളിവാകും. ഇതത്ര വിശ്വാസത്തിന്റെ വേല. കായിന്റെയും ഹാബേലിന്റെയും ജീവിതത്തിൽ ഇതേ കാര്യം ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്തായിരുന്നു കായിന്റെ പ്രശ്നം? അവൻ സ്വഭാവത്താൽ ഒരു പാപിയായിരുന്നു. തന്റെ തിരഞ്ഞെടുപ്പിനാലും പ്രവർത്തനത്താലും അവൻ പാപിയായിരുന്നു. നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ഒരു നല്ല ഒന്നാം തരം സൺഡേ സ്കൂൾ കുട്ടിയായിട്ടാണോ? ഒരിക്കലുമല്ല. അവനും കായിനെപ്പോലെ തന്നെ ഒരു പാപിയായിരുന്നിട്ടും ഹാബേൽ ദൈവവചനത്തോട് പ്രതികരിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ രക്ഷപ്പെട്ടു. തന്റെ ആ വിശ്വാസം ശരിയായ വഴിപാട് കൊണ്ടുവരുന്നതിലൂടെ അവൻ വെളിപ്പെടുത്തി. വിശ്വാസം എന്നത് ഒരു വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ബന്ധമാകുന്നു. അത് ദൈവവചനം താങ്കളുടെ ഹൃദയത്തോട് അറിയിക്കുന്നു. താങ്കൾ അതിനോട് പ്രതികരിക്കുന്നു. അതത്രേ മാനസാന്തരം. മാനസാന്തരം എന്നാൽ ദൈവത്തെ വിശ്വസിക്കുക എന്നതത്രേ. ഈ തെസ്സലോനിക്കർ ബിംബങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്ന് നിങ്ങൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്നത് ശരിയായ പ്രവൃത്തിയാകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല, അത് ഭയങ്കര സംഗതിയാകുന്നു എന്ന് പറഞ്ഞില്ല. അതുപോലെ എന്തെങ്കിലും അവൻ ഒരിക്കലും പറഞ്ഞില്ല. അവൻ അവിടെ ചെന്നപ്പോൾ അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധന ഈ ആളുകൾക്ക് അറുപ്പുളവാക്കുന്നതായിരുന്നില്ല. എന്നാൽ പൗലോസ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അവർ കേട്ടപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ അന്യദൈവങ്ങളിൽ നിന്നും സ്വാഭാവികമായി തന്നെ തിരിഞ്ഞു. കാലിന് സ്വാധീനമില്ലാതിരുന്നതിനാൽ ഊന്നുകാൽ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തി തന്റെ കാൽ പൂർണ്ണ സൌഖ്യം പ്രാപിച്ചതിന് ശേഷവും ഊന്നുകാൽ ഉപയോഗിക്കുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ അത് വെറും മണ്ടത്തരമല്ലേ? അതിന്റെ ആവശ്യം ഇനിയും ഇല്ല എന്ന് ആരും പ്രസംഗിച്ച് കേട്ടിട്ടല്ല. അയാൾ അത് എടുത്തു ദൂരെ എറിഞ്ഞു കളയുന്നത് തനിക്ക് സൌഖ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞതിനാലാണ്. അയാൾ പിന്നീടത് വെച്ചുകൊണ്ടിരിക്കില്ല. ആരും അയാളെ അക്കാര്യത്തിൽ ഗുണദോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സാധാരണ ആളുകൾ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എന്നെ മാനസാന്തരപ്പെടുത്തിയെന്ന്. ഞാൻ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. അത് ചെയ്യുവാൻ എന്നെ കൊണ്ടോട്ട് കഴിയുകയുമില്ല എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ആകെ ചെയ്യുന്നത് ദൈവവചനം പഠിപ്പിക്കുകയാണ്. താങ്കൾ ദൈവവചനം വിശ്വസിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു. അത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. തെസ്സലോനിക്കയിലെ ദൈവമക്കളുടെ വിശ്വാസത്തിന്റെ വേല മാത്രമല്ല, സ്നേഹപ്രയത്നവും പൗലോസ് ഇടവിടാതെ ഓർത്തിരുന്നു. എന്താണ് ഈ സ്നേഹപ്രയത്നം? ദൈവം സ്നേഹത്താലല്ല രക്ഷിക്കുന്നത്, അവൻ കൃപയാലാണ് രക്ഷിക്കുന്നത്. അത് സ്നേഹം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതാണ്. പ്രയത്നവും സ്നേഹവും തമ്മിൽ ചേരും എന്ന് തോന്നില്ല, ഇല്ലേ? എന്നാൽ സ്നേഹം പ്രയത്നിക്കും എന്ന് മറക്കരുത്. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ പണിയായി തോന്നുകയില്ല. ഒരു കൊച്ചു പെൺകുട്ടി ഒത്തിരി വണ്ണമുള്ള ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് വളരെ ഭാരപ്പെട്ട് നടക്കുന്നത് കണ്ട ഒരാൾ ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് ആ കുട്ടിയെ എടുക്കാമോ? നിനക്ക് വലിയ പ്രയാസമല്ലേ? അതിന് അവൾ പറഞ്ഞ മറുപടി, ഓ, പ്രയാസമൊന്നുമില്ല, ഇത് എന്റെ ഇളയ സഹോദരനാണ് എന്നത്രേ. സ്നേഹമത്രേ ആ ഭാരം കുറച്ചു കൊടുത്തതെന്ന് ഓർക്കണം. പ്രയത്നം, അതെ, സ്നേഹപ്രയത്നമാകുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുകയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന്. ഇത് പറഞ്ഞപ്പോൾ അവൻ ഈ വലിയ സത്യം വ്യക്തമാക്കുകയായിരുന്നു. താങ്കൾ അവനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നത് വലിയ ഭാരമായിരിക്കും, ഒരു തലവേദനയായിരിക്കും. സ്നേഹമില്ലാതെ അതിനായി ശ്രമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ലോകപ്രകാരം പോലും ആ മനോഭാവം ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കൂ. നമ്മുടെ നാട്ടിൽ എത്ര പേർ വളരെ താൽപ്പര്യത്തോടെ തങ്ങളുടെ ജോലിക്ക് പോകും. 100-ൽ 99 പേരും നിവർത്തി കെട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കള്ളം പറഞ്ഞുള്ള സിക്ക് ലീവ് മുഴുവനും എടുക്കും. ജോലിയില്ലെങ്കിലും ദുഃഖം, ജോലി ഉണ്ടെങ്കിലും ദുഃഖം. കിട്ടുന്ന ശമ്പളത്തിൽ മാത്രമേ സന്തോഷമുള്ളൂ. പരാതിപ്പെടാതെ തൻ്റേതെന്ന് കരുതി ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? അനേകരും രോഗികളാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. താങ്കൾക്ക് ചെയ്യുവാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് എത്ര രസകരമാകുന്നു. അപ്പോൾ അതൊരു സ്നേഹപ്രയത്നമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് താങ്കൾക്കൊരു വലിയ ഭാരമായി തോന്നുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായ യേശു താങ്കളോട് പറയും, സ്നേഹിത, അത് വിട്ടുകളയുക, അത് താങ്കൾ ചെയ്യണമെന്നില്ല. ബുദ്ധിമുട്ടി ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രവൃത്തി പ്രയാസമാണ്, എന്നാൽ താങ്കളുടെ മനോഭാവം അതാണ് പ്രധാനപ്പെട്ടത്. താങ്കൾ സ്നേഹിക്കുന്ന വ്യക്തിക്കു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നതുപോലെ വേണം കർത്താവിനോടും ചെയ്യേണ്ടത്. ഈ സ്നേഹമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് വിശേഷമില്ല എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കി. തന്റെ കൂടെ 3 വർഷത്തിലധികം നടന്നു കഴിഞ്ഞിട്ടും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുൻപ് യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നത്രേ. ഇന്ന് അനേകരും ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ്, അതെ ബാഹ്യമായ സമ്മർദ്ദം കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ചിലർ ഉപജീവന മാർഗമായും മറ്റു ചിലർ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടും അങ്ങനെ അനേകം കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുന്നതിനെ കർത്താവ് ഒരിക്കലും മാനിക്കില്ല. ഒന്നാമത് നാം അവനെ സ്നേഹിക്കണം. അതിന് ശേഷം നാം ചെയ്യുന്നതൊക്കെ സ്നേഹപ്രയത്നമായിരിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത ഈ പറഞ്ഞതായിരിക്കണം. കർത്താവിന്റെ വേല ചെയ്ത് ക്ഷീണിക്കുന്നത് നല്ല കാര്യം തന്നെ, എന്നാൽ വേലയിൽ ക്ഷീണിക്കുവാൻ പാടില്ല കേട്ടോ. ദൈവത്തോടുള്ള സ്നേഹം അനുസരണത്തിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. സമർപ്പണമുള്ള വിശ്വാസി എന്നൊക്കെ പറയുന്നത് ശരിയായ പ്രയോഗമാണോ? ഏതായാലും അതെന്നെ മുഷിപ്പിക്കുന്ന ചിന്തയാകുന്നു. അങ്ങനെ ഒരു അവകാശവാദമുണ്ടാകണമെങ്കിൽ അത് താങ്കൾ തെളിയിക്കണം സുഹൃത്തെ. താങ്കളുടെ സ്നേഹത്താൽ അത് തെളിയിക്കണം. സ്നേഹം അനുസരണത്തിലാണ് വെളിവാകുന്നത്. അപ്പോസ്തലൻ പൗലോസ് തെസലോനിക്കയിലെ വിശ്വാസികളെ അഭിനന്ദിക്കുന്ന മൂന്നാമത്തെ കാര്യം അവരുടെ പ്രത്യാശയുടെ സ്ഥിരതയാണ്. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനായി വിഗ്രഹങ്ങളെ വിട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതിന് ശേഷം അവർ സ്വർഗത്തിൽ നിന്നും വരുന്ന അവന്റെ പുത്രനുവേണ്ടി കാത്തിരിക്കുവാനും തുടങ്ങി എന്ന് നാം കാണുന്നു. അതത്ര വിശ്വാസത്തിന്റെ സ്ഥിരത. ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പ്രത്യാശ കൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ആ പ്രത്യാശ അതെന്തായിരുന്നാലും അത് അവനെ നിലനിർത്തും. നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യാശ പോലെ നല്ല ഒരു മരുന്നില്ല എന്ന് ചിന്തകന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നു. നല്ല നാളേക്കായി എല്ലാവരും കാത്തിരിക്കുന്നു. പ്രത്യാശയില്ലാത്ത മനുഷ്യനെപ്പോലെ അരിഷ്ടൻ വേറെ ആരാണ്? ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതും അവന്റെ പുത്രൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് കാത്തിരിക്കുന്നതും എത്ര മഹത്തായ മനോഹരമായ ജീവിതമാണ്! അതത്രേ അനുഗ്രഹീത പ്രത്യാശ, മഹത്തകരമായ പ്രത്യാശ. ഇന്ന് ജനലക്ഷങ്ങൾ തങ്ങളുടെ ആശ മുഴുവനും മനുഷ്യരിൽ അർപ്പിക്കുന്നതാണ് നാം കാണുന്നത്. മനുഷ്യർ ലോകത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുമെന്നും ചിന്തിച്ച് അനേകരും നേതാക്കന്മാരിലും ഗുരുക്കന്മാരിലുമൊക്കെ ആശ വച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ നൽകാമെന്ന് വെറുതെ വാഗ്ദാനവും നൽകുന്നു. എന്നാൽ ഒരു മനുഷ്യനെക്കൊണ്ടും അത് സാധ്യമല്ല എന്നോർക്കണം സുഹൃത്തെ. താങ്കളുടെ പ്രത്യാശ ഈ ലോകത്തിലും ഇവിടെയുള്ള കാര്യങ്ങളിലുമാകുന്നു എങ്കിൽ അതൊക്കെ നിരാശയിൽ മാത്രം അവസാനിക്കും. എന്തെങ്കിലുമൊക്കെ നേടിയാൽ തന്നെ അതെല്ലാം വെള്ളത്തിലെ കുമിളകൾ പോലെ മറയും. മനുഷ്യനൊരു പാപിയായതിനാൽ ദൈവം മനുഷ്യനെ പറുദീസയിൽ നിന്നും പുറത്താക്കി. അതുമുതൽ മനുഷ്യൻ പുറത്തൊരു പറുദീസ ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിലാണ്. വർഷങ്ങൾ സഭ ചിന്തിച്ചിരുന്നത് അത് സ്വർഗരാജ്യം പണിയുക ആകുന്നു എന്നത്രേ. എന്നാൽ സത്യം അതായിരുന്നില്ല. മനുഷ്യൻ എന്നേക്കും പാപത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. സുഹൃത്തെ, താങ്കളുടെ പ്രത്യാശ എന്താണ്? താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും സംഘടനയിലോ മതത്തിലോ ആകുന്നുവോ താങ്കളുടെ പ്രതീക്ഷ വച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുവാൻ ഈ പറഞ്ഞ യാതൊന്നിനും സാധിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. എന്നെ ഒരു ദോഷൈക ദൃക്കായി പരിഗണിച്ചാലും സാരമില്ല. വാസ്തവം അതാകുന്നു. അങ്ങനെ ഇറങ്ങിയ അനേകരും വലഞ്ഞിട്ടുള്ള ചരിത്രമാണ് നാം എല്ലായിടത്തും കാണുന്നത്. അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റുന്നവർ സ്വന്തം കാര്യങ്ങൾ നേടുവാൻ മാത്രം ശ്രമിക്കുന്ന പ്രവണത എങ്ങനെ പ്രശ്നപരിഹാരം കൊണ്ടുവരും? ഈ പ്രപഞ്ചത്തിന്റെ ചെങ്കോൽ ആ ആണികളാൽ തുളയ്ക്കപ്പെട്ട കരങ്ങളിലാണ്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിരാശയിൽ കഴിയുന്ന പ്രിയ ശ്രോതാവേ, താങ്കൾക്കും പ്രത്യാശയ്ക്ക് മാർഗമുണ്ട്. മനുഷ്യരിൽ ആശ്രയം വെച്ച് എല്ലാം തകർന്ന താങ്കളുടെ ജീവിതത്തെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. അവനെ പിൻപറ്റുന്ന, അവനിൽ പ്രത്യാശ വെക്കുന്ന ആരും ഒരു നാളും ലജ്ജിതരാകയില്ല. കർത്താവ് നമ്മെ നടത്തുവാൻ മതിയായവനാണ്. അവനിലുള്ള പ്രത്യാശയൊന്നും മാത്രമേ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ താങ്കളെ ശക്തീകരിക്കൂ, സഹായിക്കൂ. അങ്ങനെ പൗലോസ് വിശ്വാസം, സ്നേഹം, പ്രത്യാശ എന്നീ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ മൂന്ന് കാലങ്ങൾ, വിശ്വാസത്തിന്റെ വേല, അത് ക്രൂശിങ്കിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ നല്ല പ്രവൃത്തി പ്രദർശിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് സ്നേഹപ്രയത്നം, ഒരു ദൈവപൈതൽ ക്രിസ്തുവിനെ സേവിക്കേണ്ടതിന്റെ ഇപ്പോഴത്തെ അടിസ്ഥാനവും പ്രചോദനവും അതത്രേ. ഒടുവിലായി പ്രത്യാശയുടെ സ്ഥിരത, അത് ഭാവിയിലേക്ക് നോക്കുന്നു. ക്രിസ്തീയ കൃപകളുടെ എത്ര മനോഹരമായ തൃത്വമില്ലേ! ഓരോ വിശ്വാസിയുടെയും ആത്മകഥ ഇതായിരിക്കണം. തെസലോനിക്കയിലെ സഭയുടെ കഥ ഇതായിരുന്നു. താങ്കളുടെ സഭയുടെ ആത്മകഥയും ഇതുതന്നെയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനായി താങ്കളുടെ പ്രയത്നം, പ്രാർത്ഥന, സമർപ്പണം എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച അതിമഹത്തായ കാര്യങ്ങൾക്കായി ഞങ്ങളങ്ങെ വീണ്ടും സ്തുതിക്കുന്നു. അവിടുത്തെ ഹിതം മനസ്സിലാക്കി ജീവിപ്പാനും പ്രവർത്തിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കർത്താവേ കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവരെ നീ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപകളെ നിറച്ചാട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഒരു പ്രത്യേക അറിയിപ്പ്. താങ്കൾ ഒരു അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? ഇതാ ഒരു സുവർണ അവസരം. ഓഗസ്റ്റ് 17 മുതൽ 19 വരെ കേരളത്തിൽ ഒരു പ്രത്യേക സമ്മേളനം ഞങ്ങൾ താങ്കൾക്കായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങളുടെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447763778, 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469200024, 0469270024 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.